2023 December 10 ഞായറാഴ്ച കേരളകൗമുദി ഇ പേപ്പറിന്റെ എഡിറ്റോറിയൽ പേജിൽ നിന്ന് വായിക്കുന്നത് സോണിയ. ഇന്ന് ലോക മനുഷ്യാവകാശ ദിനം. അവകാശങ്ങൾക്ക് മങ്ങലേക്കാതിരിക്കട്ടെ. സുരേഷ് വണ്ടന്നൂർ എഴുതുന്നു. December 10 ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാവർക്കും അന്തസ്, സ്വാതന്ത്ര്യം, നീതി എന്നത് ഉറപ്പു വരുത്തേണ്ടതുണ്ടെന്ന്, മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നതും മനുഷ്യത്വത്തെ വെല്ലുവിളിക്കുന്നതിന് തുല്യമാണെന്ന് നെൽസൺ മണ്ടേലയിൽ, മനുഷ്യാവകാശങ്ങൾ സർക്കാർ നൽകുന്ന പ്രത്യേക അവകാശമല്ല, അവ ഓരോ മനുഷ്യനും അവന്റെ മനുഷ്യത്വത്താൽ അവകാശപ്പെട്ടതാണെന്ന് മദർ തെരേസയും ഓർമ്മിപ്പിച്ചിട്ടുള്ളതാണ്. 1948 മനുഷ്യാവകാശങ്ങളുടെ സർവന്ത്രിക പ്രഖ്യാപനം അംഗീകരിച്ചതിനുശേഷം മനുഷ്യാവകാശങ്ങൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെടുകയും ചെയ്തു. ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം, അടിമത്തത്തിൽ നിന്നും പീഡനങ്ങളിൽ നിന്നുമുള്ള സ്വാതന്ത്ര്യം, അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യം, ജോലിക്കും വിദ്യാഭ്യാസത്തിനുമുള്ള അവകാശം എന്നിവയാണ് പ്രധാന മനുഷ്യാവകാശങ്ങൾ. 1993 October 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഭേദഗതി ചെയ്ത 1993 പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് പ്രകാരമാണ് സ്ഥാപിതമായത്. ഭരണഘടന ഉറപ്പു നൽകുന്നതോ അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഉൾക്കൊള്ളിച്ചതോ ഇന്ത്യയിലെ കോടതികൾ നടപ്പാക്കുന്നതോ ആയ വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ് എന്നിവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്നതിൽ നിർവചിക്കുന്നത്. ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ സത്ത ഉൾക്കൊണ്ടാണ് നമ്മുടെ ഭരണഘടന. മൌലിക അവകാശങ്ങളും നിർദ്ദേശിക തത്വങ്ങളിലുമായി ഇന്ത്യൻ ഭരണഘടന മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കുന്നു. 1946 ഐക്യരാഷ്ട്രസഭയുടെ സാമ്പത്തിക, സാമൂഹ്യ, മനുഷ്യാവകാശ കമ്മീഷൻ ആരംഭിക്കുന്നത്. എലിനോ റൂൾസെൽ അധ്യക്ഷയായ സമിതിയാണ് അംഗരാഷ്ട്രങ്ങളുടെയും പൊതുസഭയുടെ അഭിപ്രായം പരിഗണിച്ച് മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന് രൂപം കൊടുത്തത്. 1948 December 10 ഐക്യരാഷ്ട്രസഭ സർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം അംഗീകരിച്ചു. ഒരു ദിനം ലോകം മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നു. ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും ജാതി, വർഗം, ഭാഷ, പൌരത്വം, വിശ്വാസം, സംസ്കാരം, സ്ത്രീ പുരുഷ ഭേദമന്യേ വിവേചനമില്ലാതെ ജീവിക്കാനുള്ള അവകാശത്തിന്റെ അടിസ്ഥാന രേഖയാണ് ആഗോള മനുഷ്യാവകാശ പ്രഖ്യാപനം. ജനാധിപത്യ ഭരണക്രമത്തിലേക്കുള്ള ലോകത്തിന്റെ തുടക്കമായിട്ടാണല്ലോ മാഗ്നകാർട്ടെ കാണുന്നത്. 1215 ഒപ്പുവെച്ച ഈ പൗരാവകാശ രേഖയാണ് ആധുനിക കാലത്തെ മനുഷ്യാവകാശ നിയമങ്ങളുടെ തുടക്കം. രാഷ്ട്രത്തിന്റെ നിയമപരമായ വിധി അല്ലാതെ സ്വാതന്ത്ര്യത്തിന് ഭംഗം വരുത്തിക്കൂടാ എന്ന മാഗ്നകാർട്ടിലെ 39 അനുച്ഛേദനമാണ് യഥാർത്ഥത്തിൽ വ്യക്തി സ്വാതന്ത്ര്യം എന്ന ആശയത്തിലൂടെ ഇംഗ്ലീഷ് ജനതയും 1766 അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തിലൂടെ അമേരിക്കയും ബോധ്യപ്പെടുത്തിയത്. മനുഷ്യാവകാശ സംരക്ഷണം ഓരോ രാഷ്ട്രത്തിന്റെയും ചുമതലയാണെന്ന് ഇവ വ്യക്തമാക്കുന്നു. സമത്വം, സ്വാതന്ത്ര്യം, സാഹോദര്യം എന്ന ഫ്രഞ്ച് വിപ്ലവ മുദ്രാവാക്യം 1789 ഫ്രാൻസിലെ ജനാധിപത്യ സഭ പാസാക്കിയ നിയമവും മനുഷ്യാവകാശ സംരക്ഷണ ചരിത്രത്തിലേക്കുള്ള നാഴിക കല്ലുകളായി. സ്വകാര്യത, മതവിശ്വാസം, അഭിപ്രായ സ്വാതന്ത്ര്യം എന്നിവയ്ക്കുള്ള സംരക്ഷണം, വീട്, വസ്ത്രം, ഭക്ഷണം എന്നിവയോടുകൂടി ജീവിക്കാനുള്ള അവകാശം, വാർദ്ധക്യം, ശാരീരിക ബലഹീനതകൾ ഉൾപ്പെടെ അവശതകളിൽ ലഭിക്കേണ്ട സംരക്ഷണം, നിയമനത്തിന് മുന്നിലുള്ള സംരക്ഷണം, കുറ്റവാളി എന്ന് തെളിയിക്കുന്നത് വരെ നിരപരാധിയായി പരിഗണിക്കാനുള്ള അവകാശം തുടങ്ങിയ എല്ലാം മനുഷ്യാവകാശങ്ങളിലുണ്ട്. ഇതെല്ലാം സംരക്ഷിക്കാൻ രാഷ്ട്രങ്ങൾ പ്രതിജ്ഞാബദ്ധമാണ്. ഇവ ലംഘിച്ചാൽ നിയമപരമായി തടയാനും സംരക്ഷണം ഉറപ്പാക്കാനുമാണ് നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ കമ്മീഷനുകൾ വിവേചനങ്ങളും ചൂഷണങ്ങളും നീതി നിഷേധങ്ങളും ഇന്ന് പൂർണ്ണമായി തുടച്ചു നീക്കാനായിട്ടില്ല. ഇന്റർനാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ നിലവിൽ വന്നതോടെ മാറ്റങ്ങൾ വന്നു തുടങ്ങി. മനുഷ്യന് സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാനുള്ള ചുറ്റുപാട് ഏതാണ്ട് നിയമം മൂലം ഉറപ്പുവരുത്താനായിട്ടുണ്ട്. സംരക്ഷിക്കാൻ മനുഷ്യർ ബാധ്യസ്ഥരാണ്. 1966 December 16 UN അംഗീകരിച്ച രണ്ട് സുപ്രധാന ഉടമ്പടികൾ നിലവിൽ വന്നു. സിവിൽ രാഷ്ട്രീയ അവകാശ ഉടമ്പടിയും അന്തർദേശീയ സാമ്പത്തിക, സാമൂഹ്യ ഉടമ്പടിയും. കുട്ടികളുടെ അവകാശങ്ങൾ കുട്ടികൾ എങ്ങനെ വളരുന്നു എന്നതിനനുസരിച്ചിരിക്കും ഓരോ രാഷ്ട്രത്തെയും പുരോഗതി എന്ന് വിവക്ഷിക്കുന്നു. 18 താഴെയുള്ള മനുഷ്യവംശത്തിലെ എല്ലാവരും കുട്ടി എന്ന നിർവചനത്തിൽ ഉൾപ്പെടുന്നു. സിവിൽ രാഷ്ട്രീയ അവകാശ ഉടമ്പടി UN അംഗീകരിച്ച ഈ ആദ്യ ഉടമ്പടിയിൽ ഓരോ പൌരനും ഉപാധിരഹിതമായ മനുഷ്യാവകാശങ്ങൾ ഉറപ്പുവരുത്തുന്നു. സ്വയം നിർണയ അവകാശം, ചിന്ത, മനസാക്ഷി, മതസ്വാതന്ത്ര്യം, ജീവിക്കാനുള്ള അവകാശം, നിയമത്തിന് മുന്നിൽ സമത്വവും തുല്യതയും തുടങ്ങി 20 പരം അവകാശങ്ങൾ ഉറപ്പുവരുത്തിയിട്ടുണ്ട്. ഉടമ്പടി അംഗീകരിച്ച രാഷ്ട്രങ്ങൾ സിവിൽ രാഷ്ട്രീയ അധികാരങ്ങൾ എല്ലാ പൌരന്മാർക്കും നിരുപാധികം ഉറപ്പാക്കണം. അന്തർദേശീയ മനുഷ്യാവകാശ കമ്മിറ്റി ഈ ഉടമ്പടിയുടെ ഭാഗം ഭാഗമായി രൂപിക്കപ്പെട്ടതാണ്. മനുഷ്യാവകാശങ്ങൾ നിഷേധിക്കുന്നത് തടയാനും അംഗരാഷ്ട്രങ്ങൾ നിബന്ധനകൾ പാലിക്കുന്നത് ഉറപ്പുവരുത്താനും മനുഷ്യാവകാശ കമ്മിറ്റി ഇടപെടുന്നു. 1993 ഡൽഹി ആസ്ഥാനമായി തുടങ്ങിയ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ് കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനത്തെത്തണമെങ്കിൽ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് പദവി വഹിച്ചിരിക്കണം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 5 സമിതിയാണ് കമ്മീഷൻ. സ്ഥാനം ഏറ്റെടുക്കുന്നത് മുതൽ 5 70 വയസ്സ് പൂർത്തിയാക്കുന്നതുവരെയോ തുടരാം. 2019 ഭേദഗതി നിയമത്തിലൂടെ അത് മാറ്റി. സുപ്രീംകോടതിയിലെ ഏത് ജഡ്ജിക്കും പദവി അലങ്കരിക്കാൻ കാലാവധി 5 എന്നത് 3 ചുരുക്കുകയും ചെയ്യും സുപ്രീംകോടതി. മുൻ ജഡ്ജിയായ അരുൺകുമാർ മിശ്രയാണ് നിലവിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളോടുകൂടി സംസ്ഥാനങ്ങളിലും കമ്മീഷനുകൾ രൂപീകരിക്കാൻ വ്യവസ്ഥയുണ്ട്. 1998 December 11 തിരുവനന്തപുരം ആസ്ഥാനമായി ആരംഭിച്ച സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷൻ ജസ്റ്റിസ് പരീത് പിള്ളയാണ്. നിലവിൽ ജസ്റ്റിസ് ആന്റണി ഡൊമിനിക് ആണ് ചെയർപേഴ്സൺ. പൗരന് 1 പോലും ചിലവില്ലാതെ അപേക്ഷ സമർപ്പിച്ചാൽ കമ്മീഷൻ നീതി ഉറപ്പാക്കും. ആയിരങ്ങൾ കമ്മീഷനിൽ എത്തി നീതി കൈവരിക്കുന്നു. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യുന്ന ദുരുപയോഗങ്ങൾ തടയുന്നതിനുള്ള നയങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് അന്താരാഷ്ട്ര സർക്കാരിതര സംഘടനയാണ്. സോവിയറ്റ് യൂണിയന്റെ ഹെൽസിങ്കി ഉടമ്പടികൾ പാലിക്കുന്നത് നിരീക്ഷിക്കുന്നതിന് 1978 ഹെൽസിങ്കി വാച്ച് എന്ന പേരിൽ സ്ഥാപിതമായ ഗ്രൂപ്പ് പിന്നീട് വികസിച്ചു. മനുഷ്യാവകാശ സംരക്ഷണ നിയമത്തിലൂടെ എല്ലാ ജീവിതങ്ങളും ഭൂമിയിൽ എക്കാലവും സുരവില വസന്തങ്ങൾ പൊഴിക്കട്ടെ എന്ന് പ്രത്യാക്ഷിക്കാം.